ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പ്രതീക്ഷയാണോ അല്ലെങ്കിൽ ആശങ്കയാണോ നിങ്ങൾക്കുള്ളത്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ വൻ കുതിപ്പ് ഈ രംഗത്ത് നടക്കുമ്പോൾ നിരവധി പേർ മനുഷ്യവംശത്തിന് ഭീഷണിയാകുമെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഈ മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് കേൾക്കാം SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി വിവിധ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പതിവായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒഡീഷയിലെ ഗതാഗത വകുപ്പ് സംസ്ഥാനത്തെ 6 കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടിക്രമങ്ങൾ അത്യാധുനിക സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പരീക്ഷകളിലെ മാനുഷിക പിഴവുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതായാണ് ഇവർ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക അല്ലെങ്കിൽ AI അധ്യാപികയായ ഐറിസ് തിരുവനന്തപുരത്ത് കുട്ടികളുടെ സംശയങ്ങൾക്ക് 10 സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി പറയുന്നതും ശ്രോതാക്കളിൽ പലരും ശ്രദ്ധിച്ചു കാണും. സമാനമായിട്ടുള്ള നിരവധി മുന്നേറ്റങ്ങളാണ് വിവിധ ഇടങ്ങളിലും രംഗങ്ങളിലും നടക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്തും വലിയ പ്രതീക്ഷയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൽകുന്നത്. ഉദാഹരണത്തിന്, കുട്ടികളുണ്ടാകാൻ വെല്ലുവിളി നേരിടുന്ന ദമ്പതികൾ IVF സഹായത്തോടെ ചികിത്സിക്കുമ്പോൾ അവരുടെ സാധ്യത നിരവധി മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതായാണ് മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ബീജത്തിൻ്റെ എണ്ണം കുറവുള്ള പുരുഷന്മാരുടെ വൃഷണങ്ങളിൽ നിന്നുള്ള ടിഷ്യൂവിൽ നിന്ന് അപൂർവ ബീജം കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എളുപ്പമാക്കുന്ന കാര്യമാണ് IVF ഓസ്ട്രേലിയയ്ക്കൊപ്പം സഹകരിക്കുന്ന നിയോജെനിക്സ് ബയോസയൻസസിന്റെ CEO സ്റ്റീവൻ വാസിലെസ്കു ചൂണ്ടിക്കാട്ടുന്നത്.
What ends up happening there is once we've retrieved the tissue from the testes, we have to find these super rare sperm. It's like finding, you know, one star in a constellation of cells that aren't what you're looking for. So while we're looking for that, that can take 3 to 6 hours to find a single sperm. We've trained this model to identify just sperm in complex, very, very messy tissue samples. And we've done that through training it, providing it with hundreds or thousands and thousands actually of images that we've identified as sperm through various staining processes. Sperm aren't meant to be outside the body for very long, so time really is of the essence. So the quicker we can make these processes and find these sperm that are slowly, slowly dying in these dishes, the better we can make outcomes for patients. What we're seeing is a dramatic drop in the time it takes to perform these procedures, and the AI is helping find more sperm than an embryologist without the AI. Hopefully towards the end of this year we get our clinical trial done, dusted, and then hopefully by next year we can use that trial data for regulatory approval in Australia, and then we can start actually using it on patients.
ഭ്രൂണശാസ്ത്രജ്ഞന്മാർ മുൻകാലങ്ങളിൽ ഭ്രൂണത്തിന്റെ വളർച്ചയെക്കുറിച്ച് അറിയുന്നതിനായി ചിത്രങ്ങൾ പരിശോധിക്കുന്നതിന് എടുക്കുന്ന സമയം കൊണ്ട് ഇന്ന് AIയുടെ സഹായത്തോടെ 1000 ചിത്രങ്ങൾ വിലയിരുത്തി മെച്ചപ്പെട്ട നിഗമനം നടത്താൻ കഴിയുന്നതായി മെൽബൺ IVFലെ സയന്റിഫിക് ഡയറക്ടർ പ്രൊഫസർ ഡേവിഡ് ഗാർഡ്നർ ചൂണ്ടിക്കാട്ടി.
So what we do is we grade our embryos using conventional means, and then we use the artificial intelligence to say, what do you think? And then we use it to augment our decision process. I think that's really important. We use it to supplement our decision. We don't turn to AI and say, tell us what to do. We turn to AI and say, can you help us make these decisions? We have a saying, we want to get our pregnant sooner than later, not sooner or later. And with artificial intelligence, it means that we're making the right decision more often over which embryo to transfer first. Reducing time to pregnancy is a great outcome for patients. Because there's a lot of stress involved once they've had the transfer, waiting for the pregnancy results, waiting by the phone to see if their bloods have come back and they're pregnant. And of course, if we can alleviate that in any way, that's a bonus.
നമ്മളിപ്പോൾ കേട്ടതുപോലെ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും ബാധിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ AI മൂലം സംഭവിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് കമ്പ്യൂട്ടർ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകാൻ തുടങ്ങിയപ്പോൾ കമ്പ്യൂട്ടർ മൂലമുള്ള മാറ്റങ്ങളെ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. തൊഴിലുകൾ നഷ്ടപ്പെടും എന്നത് തുടങ്ങിയുള്ള ഒട്ടേറെ ആശങ്കകൾ, നിരവധി തൊഴിലുകൾ നഷ്ടമായപ്പോൾ മറ്റ് ഒട്ടേറെ തൊഴിലുകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് കമ്പ്യൂട്ടറിൻ്റെ വരവ് മൂലം സംഭവിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ വരവും വലിയ ആശങ്കയാണ് തൊഴിൽ രംഗത്ത് ഉൾപ്പെടെ സൃഷ്ടിക്കുന്നത്. ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ വഴിയുണ്ടെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ സുരക്ഷിതവും വിശ്വാസയോഗ്യവുമാക്കണമെന്നത് ഉറപ്പുവരുത്തുന്നതിനായി ലോകരാജ്യങ്ങളിൽ നിന്ന് ഇടപെടലുണ്ടാകണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ചൊരു പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക നേതൃത്വം നൽകുന്നുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭീഷണിയാകുമെന്നുള്ള പുതിയൊരു റിപ്പോർട്ട് വന്നതും അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കാൻ കാരണമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയത്തിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന പ്രമേയത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലമുള്ള ഗുണങ്ങൾ തുല്യമായി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വികസ്വര രാജ്യങ്ങൾക്ക് പലപ്പോഴും ഇത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകണമെന്നില്ല എന്നും മറ്റു രാജ്യങ്ങളിലെ വികസനം ഈ രാജ്യങ്ങളിലേക്കും തുല്യമായ രീതിയിൽ എത്തുന്നതിനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ആവശ്യപ്പെടുന്നത്. എന്തുതന്നെയായാലും AIയുടെ സാധ്യതകൾ നിക്ഷേപകരെയും പൊതുജനങ്ങളെയും വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ വൻ അപകട സാധ്യതകളും ഒളിഞ്ഞുകിടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി നൽകുന്ന പ്രതീക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ പരിശോധിച്ചത്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.